السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ, ഈ ബുധനാഴ്ചകളിൽ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അൽ അർബഊന നവവിയുടെ കൂടെ ചേർത്തിരിക്കുന്ന 8 ഹദീസുകളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്തിനാൽ 5 ഹദീസുകൾ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ചേർത്തിരിക്കുന്ന 5 ഹദീസുകൾ നമ്മൾ പഠിച്ചു. ഇന്ന് ഇൻഷാഅല്ലാഹ് 6-ാമത്തെ ഹദീസാണ്. നമ്മൾ പഠിച്ചു വരുന്ന ഹദീസുകളുടെ തർത്തീബ് അനുസരിച്ച് 48-ാമത്തെ ഹദീസും ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ചേർത്തിരിക്കുന്ന ഹദീസുകളുടെ തർത്തീബ് അനുസരിച്ച് 6-ാമത്തെ ഹദീസുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എല്ലാ മേഖലയിലും മനുഷ്യർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മനുഷ്യന്റെ വിശ്വാസ മേഖലകളിലാണെങ്കിലും, മനുഷ്യൻ ജനങ്ങളോട് ഇടപഴകുന്ന കാര്യങ്ങളിലാണെങ്കിലും, തന്റെ സഹോദരന്മാരോട് സംസാരിക്കുന്ന വിഷയത്തിലാണെങ്കിലും, തന്റെ ജീവിതത്തിൽ താൻ സ്വീകരിക്കേണ്ട സ്വഭാവ മൂല്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ വ്യക്തമായ അധ്യാപനങ്ങൾ അൽഹംദുലില്ലാ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. ഓരോരോ മേഖലയിലും എങ്ങനെ നമ്മൾ പരിശ്രമിക്കണം, ഓരോരോ മേഖലയിലും എങ്ങനെ നമ്മൾ പെരുമാറണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് മഹാനായ ഇസ് ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ഖാഇദയുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളും എല്ലാ അഹ്കാമുകളും അടങ്ങുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണത്? ജൽബുൽ മസ്വാലിഹ് വദർഉൽ മഫാസിദ്. മസ്ലഹത്ത് ഉണ്ടാക്കുക, ജനങ്ങൾക്ക് ഖൈർ ഉണ്ടാക്കുക, ജനങ്ങളിൽ നിന്ന് എല്ലാ ഷെറിനെയും നീക്കം ചെയ്യുക, ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഏത് അമലിലൂടെയും പൊതുവെ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു നന്മ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മുടെ സ്ഥാനം അധികരിക്കും. ഒരു തിന്മ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ അതിന് ശിക്ഷ ലഭിക്കും. അതിനോടൊപ്പം തന്നെ എല്ലാ അള്ളാഹു നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളിലും മനുഷ്യ ശരീരത്തിന് ഷെറുണ്ടാവും. ആ ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എല്ലാ ഖൈറുകളും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണങ്ങൾ. ഇത് നമ്മൾ എന്തായാലും ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരണം. കേൾക്കുന്നതിനോടൊപ്പം തന്നെ അമലിൽ കൊണ്ടുവരിക. നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ നസീഹത്തുകൾ നമ്മൾ കൈമാറുക. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആ അധ്യാപനങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും എല്ലാവരിലേക്കും എത്തിക്കുവാനും നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്ക് ഹദീസ് വായിക്കാം. അന അബ്ദുല്ലാഹി ബിൻ അംറിൻ റളിയല്ലാഹു അൻഹുമാ അനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ സ്വഹ്ബിഹി വസല്ലമ ഖാൽ അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖ وإن كانت خصلة منهن كانت فيه خصلة من النفاق حتى يدعها من إذا حدث كذب وإذا وعد أخلف وإذا خاصم فجر وإذا عاهد عذر وإذا عاهد غذر. ഈ നാല് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തൊക്കെയാണ്? മൻ ഇദ ഹദ്ദസ കദബ് വഇദ വഅദ അഖ്ലഫ് വഇദ ഖാസമ ഫജർ വഇദ ആഹദ ഗദർ. ഖറജഹുൽ ബുഖാരിയു വ മുസ്ലിം റഹിമഹുമുല്ലാ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ 6-ാമത്തെ ഹദീസായിട്ട് സിയാദത്തുർ റജബിയയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മൾക്ക് ഹദീസിന്റെ മൊത്തത്തിലുള്ളൊരു അർത്ഥം പറയാം. അതിനുശേഷം ചില അത്യാവശ്യമായ വിശദീകരണങ്ങളിലേക്ക് കടക്കാം. അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാവർക്കും അറിയുന്ന സഹാബിയാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ വാപ്പയും സഹാബിയാണ്. അതുകൊണ്ട് തന്നെ റളിയല്ലാഹു അൻഹുമാ എന്ന് നമ്മൾ പറയുന്നു. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖ. നാല് കാര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായാൽ അവൻ മുനാഫിഖാണ്. നാല് കാര്യങ്ങളിൽ ഒരാളിൽ ഒരുമിച്ചുകൂടിയാൽ അവൻ ശരിയായ മുനാഫിഖാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇൻ കാനത് ഖസ്ലതുൻ മിൻഹുന്ന ഫീഹി, കാനത് ഫീഹി ഖസ്ലതു മിനൻ നിഫാഖി ഹത്താ യദഅഹ. ഇനി ഒരു വ്യക്തിക്ക് ഈ നാല് കാര്യങ്ങളും ഇല്ല, മറിച്ച് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവനിൽ നിഫാഖിന്റെ ഒരു അടയാളമുണ്ട്. ഹത്താ യദഅഹ, അവൻ ആ ഒരു വിശേഷണം, മോശപ്പെട്ട ആ ഒരു സ്വഭാവം ഒഴിവാക്കുന്നത് വരെ. എന്തൊക്കെയാണ്? ഒന്ന്, മൻ ഇദാ ഹദ്ദസ കദബ, ഒന്നാമത്തെ മോശപ്പെട്ട വിശേഷണം, നിഫാഖിന്റെ ഒന്നാമത്തെ അടയാളം, കപടതയുടെ ഒന്നാമത്തെ അടയാളം എന്താണ്? മൻ ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിക്കുകയാണെങ്കിൽ കളവ് പറയും, സംസാരിക്കുകയാണെങ്കിൽ കളവ് പറയും. രണ്ടാമത്തേത്, വ ഇദാ വഅദ അഖ്ലഫ, വാക്ക് പറയുകയാണെങ്കിൽ അവൻ ലംഘിക്കും, വാക്ക് പറയുകയാണെങ്കിൽ അവൻ ലംഘിക്കും. മൂന്നാമത്തേത് എന്താ? വ ഇദാ ഖാസ്വമ ഫജർ, അവൻ തർക്കിക്കുകയാണെങ്കിൽ സത്യം ഒഴിവാക്കിക്കൊണ്ട് ബാത്തിലേക്ക് അവൻ പോകും. അവൻ തർക്കിക്കുകയാണെങ്കിൽ മനഃപൂർവ്വം അവൻ സത്യം ഒഴിവാക്കും. എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്ന സമയത്ത് തർക്കം ജയിക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ ഭാഗത്ത് ന്യായമില്ല എന്ന് കണ്ടാലും അവന്റെ ബാത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കും. ഒരാള് തർക്കിക്കുന്ന സമയത്ത് അവനറിയാം അവൻ തർക്കിക്കുന്നത് തെറ്റാണ്, അവന് അർഹതയില്ല, അവന്റെ ഭാഗത്ത് ന്യായമില്ല, എന്നിട്ട് കൂടി താൻ പറയുന്നതാണ് ശരി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തർക്കിക്കുക, അത് മുനാഫിഖിന്റെ അടയാളമാണ്. നാലാമത്തേത്, വ ഇദാ അഹദ ഗദർ, കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ അവൻ അത് ലംഘിക്കും. കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ, പരസ്പരം വാക്ക് പറയുകയാണെങ്കിൽ അവൻ അത് ലംഘിക്കും. ഈ നാല് കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതാണ്. ഇനി ഈ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, വേറൊരു റിവായത്തിൽ ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഉദ്ധരിച്ചിരിക്കുന്ന മറ്റൊരു റിവായത്തിൽ കാണാം, ആയത്തുൽ മുനാഫിഖി സലാസുൻ. നേരത്തെ നമ്മൾ വായിച്ച ഹദീസിൽ എത്ര കാര്യം പറഞ്ഞു? നാല് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുനാഫിഖിന്റെ അടയാളം മൂന്ന് കാര്യങ്ങളാണ്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ അവൻ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, ഒരു കാര്യം വാക്ക് പറഞ്ഞാൽ, അഖ്ലഫ, അവനത് പാലിക്കില്ല. വഇദതുമിന ഖാന, വിശ്വസിച്ചുകൊണ്ട് വല്ലതും അവനെ ഏൽപ്പിച്ചാൽ, ഖാന, അവൻ അതിൽ എന്ത് ചെയ്യും? വഞ്ചന കാണിക്കും. വിശ്വസിച്ചുകൊണ്ട് വല്ലതും ഏൽപ്പിച്ചാൽ അവൻ അതിൽ വഞ്ചന കാണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൊത്തത്തിൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾക്ക് രണ്ട് ഹദീസിലൂടെയും മനസ്സിലായി. അഞ്ച് കാര്യങ്ങൾ മുനാഫിഖിന്റെ അടയാളമാണ്. ഒന്നാമത്തേത്, സംസാരിച്ചാൽ അവൻ കളവ് പറയും. ഇത് ഹദ്ദസ കദബ്, സംസാരിച്ചാൽ കളവ് പറയുക. രണ്ടാമത്തേത്, വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാതിരിക്കുക. മൂന്നാമത്തേത്, സംസാരിച്ചാൽ തന്റെ ഭാഗത്ത് ന്യായമില്ല എന്ന് കണ്ടാലും അവന്റെ ഭാഗത്തുള്ള അസത്യം സ്ഥാപിക്കാൻ, അന്യായം സ്ഥാപിക്കാൻ അവൻ പരിശ്രമിക്കും. നാലാമത്തേത്, കരാർ എഴുതിയാൽ കരാറ് പാലിക്കില്ല, അഞ്ചാമത്തേത് എന്താണ്? വിശ്വസിച്ചുകൊണ്ടുക ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവൻ അതിൽ വഞ്ചന കാണിക്കും, ഈ അഞ്ച് കാര്യങ്ങളാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ഹദീസുകളിലൂടെയുമായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ കാര്യങ്ങൾ, ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ, മോശപ്പെട്ട വിശേഷണങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ആ മോശപ്പെട്ട വിശേഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട നാല് കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ചു കൂടിയാൽ അവൻ ശരിയായ മുനാഫിഖാണ്, അവൻ ശരിയായ കപട വിശ്വാസിയാണ്. ഇനി അവനിൽ പൂർണ്ണമായിട്ട് ഈ നാല് കാര്യങ്ങളും ഒത്തുചേർന്നിട്ടില്ല, മറിച്ച് അതിൽ ഏതെങ്കിലും ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ രണ്ട് കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവനിൽ കപടതയുടെ ഒരു അംശമുണ്ട്, അവനത് ഒഴിവാക്കുന്നത് വരെ. ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്കിവിടെ പഠിപ്പിച്ചു തന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിഫാഖ് പ്രിയപ്പെട്ടവരെ രണ്ട് തരത്തിലുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഖിത്വാബുകളിൽ ഷറഇന്റെ ഖിത്വാബിൽ, ഖുർആനിലോ സുന്നത്തിലോ നിഫാഖ് എന്ന പദം ഉപയോഗിച്ചാൽ അത് രണ്ടർത്ഥം വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, അന്നിഫാഖുൽ അക്ബർ, വലിയ മുനാഫിഖ്, വലിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കുഫർ വെച്ചുകൊണ്ട് പുറത്ത് ഈമാൻ പ്രകടിപ്പിക്കുക, മനസ്സിൽ അവിശ്വാസം വെച്ചുകൊണ്ട് പുറത്ത് ഈമാൻ പ്രകടിപ്പിക്കുക. മക്കയിൽ ജീവിച്ചിരുന്ന കാഫിരീങ്ങളെ പോലെ, മക്കയിൽ ജീവിച്ചിരുന്ന ചില മുനാഫിഖീങ്ങളെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കുകയും പ്രവാചകന്റെ തീരുമാനങ്ങൾ ശത്രുപക്ഷത്തിന് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാർ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതാനും ആൾക്കാർ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവർ മുനാഫിഖീങ്ങളാണ്. അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാം. മാത്രമല്ല ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ അവരെ സംബന്ധിച്ചുള്ള വിവരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സാഹചര്യങ്ങളിലൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുനാഫിഖീങ്ങളെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, പ്രധാനമായും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുനാഫിഖീങ്ങൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുനാഫിഖീങ്ങൾ, അതിന്റെ മാനദണ്ഡം എന്താണ്? പുറമേ ഇസ്ലാം പ്രകടിപ്പിക്കുക, അകത്ത് കുഫ്ർ വിശ്വസിക്കുക, അകത്ത് അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കുക, അതാണ് നിഫാഖുൻ അക്ബർ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലുമായിട്ട് അള്ളാഹു പറഞ്ഞത്. ഉദാഹരണത്തിന്, ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴ്ന്ന തട്ടിലാണ് മുനാഫിഖീങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഈ തരത്തിലുള്ള ഇഅ്തിഖാദിയായ കുഫ്റിനെ സംബന്ധിച്ചാണ്, ഇഅ്തിഖാദിയായ നിഫാഖിനെ സംബന്ധിച്ചാണ്, വിശ്വാസത്തിലുള്ള കപടതയെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്, അല്ലെങ്കിൽ ആ ആയത്ത് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി രണ്ടാമത്തെ എന്താണ്, അന്നിഫാഖുൽ അസ്ഗർ. അന്നിഫാഖുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ ചെറിയ നിഫാഖ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, മറിച്ച് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, പക്ഷേ വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അതിനൊരു മാനദണ്ഡം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, വലിയ നിഫാഖിനുള്ള മാനദണ്ഡം പുറത്ത് ഇസ്ലാം പ്രകടിപ്പിക്കുക, ഉള്ളിൽ കുഫർ വെക്കുക, ഉള്ളിൽ കുഫർ വെക്കുക. ചെറിയ നിഫാഖിന്റെ മാനദണ്ഡം എന്താണ്? പുറത്ത് നല്ലവനായിട്ട് നടിക്കുക, ഉള്ള് മോശമായിരിക്കും. പുറത്ത് വളരെ നല്ലതായിട്ട് നടിക്കുക, ഉള്ള് വളരെയധികം മോശമായിരിക്കും. അതാണ് അന്നിഫാഖുൽ അസ്ഗർ. അതാണ് അന്നിഫാഖുൽ അസ്ഗർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ, നമ്മൾ നേരത്തെ വായിച്ച അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അവരുടെ ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? അന്നിഫാഖുൽ അമലിയെ സംബന്ധിച്ചാണ്. അന്നിഫാഖുൽ അമലി എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, മറിച്ച് അവൻ കുറ്റക്കാരനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ ശിക്ഷിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ മാപ്പാക്കി കൊടുക്കും. അതല്ലാതെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് യാതൊരു കാരണവശാലും പറയാൻ പാടില്ല. അവൻ കുറ്റം ലഭിക്കാൻ അർഹതയുള്ളവനാണ്, കുറ്റം ലഭിക്കാൻ അർഹതയുള്ളവനാണ്. ഇനി നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ആ ഒരു വേർതിരിവ് നമ്മൾ പറഞ്ഞത്, വലിയ നിഫാഖും ചെറിയ നിഫാഖും? ചില ആൾക്കാർ ഈ ഹദീത് കേട്ടു, ഉദാഹരണത്തിന് സംസാരിച്ച കളവ് പറയുക, അതിനുശേഷം എന്താ പറയാ, ഒരാൾ സംസാരിച്ചെന്നു പറയും മുനാഫിഖാണ്, അല്ലെങ്കിൽ അവൻ വിശ്വസിക്കാൻ പാടില്ല, കപട വിശ്വാസിയാണ്. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അവന് നസിഹത്ത് കൊടുക്കണം, വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, നിഫാഖ് അസ്ഗറാണെന്ന് പറഞ്ഞു കൊടുക്കണം, അത് നിസ്സാരമായ കാര്യമല്ല എന്ന് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. പക്ഷേ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, കേവലം കളവ് പറയുന്നതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. അങ്ങനെ പുറത്തു പോകുന്നതെന്ന് വാദിക്കുന്നവരാരാണ്? ഖവാരിജുകളാണ്. ISISനെ പോലുള്ള പിഴച്ച കക്ഷികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തക്കതായ ശിക്ഷ നൽകുമാറാവട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, നിഫാഖ് രണ്ട് തരത്തിലുണ്ട്, വലുതും ചെറുതുമായ നിഫാഖ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ചെറിയ നിഫാഖിനെ സംബന്ധിച്ചാണ്. ഒന്നാമത്തെ സംഭവം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? കളവ് പറയും. അവൻ സംസാരിക്കുകയാണെങ്കിൽ അവൻ കളവ് പറയും. അതാണ് ഒന്നാമത്തെ വിശേഷണം. അതാർക്കും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം, കളവ് എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ്. അത് ഒരിക്കലും മനുഷ്യന്റെ പ്രകൃതിയുമായി യോജിക്കുന്ന കാര്യമല്ല. ശരിയാത്ത് അത് ഹറാമാക്കുന്നുണ്ട്, വൻ പാപമായിട്ട് ഗണിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിയാത്തിന്റെ വശം നമ്മൾ നോക്കാതിരുന്നാൽ കൂടി സാധാരണ ഏത് മതത്തിന്റെ ആൾക്കാരും കളവിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാവരും കളവിനെ മോശമായിട്ടാണ് കാണുന്നത്, പക്ഷേ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം എല്ലാ മേഖലയും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു, അൽഹംദുലില്ലാ. അതിന്റെ ഭാഗമായിട്ട് നമ്മോട് പറഞ്ഞു, നിങ്ങൾ കളവ് പറയാൻ പാടില്ല. കേവലം കളവ് പറയൽ മോശമായൊരു കാര്യമാണെന്ന് മാത്രമല്ല, കളവ് പറയൽ വൻ പാപമാണ്. കളവ് പറയുക എന്നുള്ളത് വൻ പാപമാണ്. അവരെ തേടിയിരിക്കുന്നത് വലിയ ശിക്ഷകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം പറയാൻ നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറഞ്ഞല്ലോ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നവരോടൊപ്പം നിൽക്കുക, അതിന്റെ കൂടെ സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കുക. അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിനെ പേടിക്കുക, അതിന്റെ കൂടെ സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ കൽപ്പിച്ചു. അപ്പോൾ കപട വിശ്വാസിയുടെ ഒന്നാമത്തെ അടയാളം എന്താണ്? സംസാരിച്ചാൽ അവൻ കളവ് പറയും. രണ്ടാമത്തെ എന്താ? വഇദാ വഅദ അഖ്ലഫ അവൻ വാക്ക് പറയുകയാണെങ്കിൽ, അഖ്ലഫ അവൻ അത് ലംഘിക്കും. വാക്ക് പറയുകയാണെങ്കിൽ അവൻ അത് ലംഘിക്കും. ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉലമാക്കൾ ഇതിനെ രണ്ട് തരത്തിൽ തിരിക്കുന്നുണ്ട്. ഉലമാക്കൾ വാക്ക് ലംഘനത്തിനെ രണ്ട് രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? ഒരാൾ ഒരു വാഗ്ദാനം ചെയ്യുന്നു. അയാൾ വാഗ്ദാനം കൊടുക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് ഉറപ്പുണ്ട് അയാൾ അത് പാലിക്കൂല. ഒരാള് ഒരു വാക്ക് പറയുന്നു, അവൻ ആ വാക്ക് പറയുമ്പോൾ തന്നെ അവന് ഉറപ്പുണ്ട് അവൻ അത് പാലിക്കുകയില്ല. അത് വളരെയധികം ഗൗരവമുള്ള പാപമാണ്, വളരെയധികം ഗൗരവമുള്ള പാപമാണ്. മറ്റൊരു ഘട്ടം എന്താണ്? ഒരാൾ വാക്ക് കൊടുക്കുന്നു, അയാളുടെ മനസ്സിൽ എന്തുണ്ട്? അത് പാലിക്കണമെന്നുണ്ട്. പക്ഷെ പിന്നെ അയാൾക്ക് തോന്നാണ് പാലിക്കണ്ട, ലംഘിക്കാം, അത് ഒന്നുകൂടി പാപം കുറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ രണ്ട് വിഷയം എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. യാതൊരു കാരണവശാലും ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇമാം സുഹ്രി റഹിമഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ചില അസറുകളിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖാല ലിസബിയ്യിൻ തആല വഖുദ് തമറൻ ثم لا يعطيه شيئا فهي كذبه. എന്താണ് പറഞ്ഞത്? ഒരാള് ഒരു കുട്ടിയെ, ചെറിയ കുട്ടിയെ വിളിച്ചു, എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു നിനക്ക് ഈത്തപ്പഴം തരാം. നമ്മൾ ചിലപ്പോൾ വിളിക്കാറുണ്ടല്ലേ കുട്ടികളെ, നമ്മൾ ചോക്ലേറ്റ് തരാം എന്ന് പറഞ്ഞ് വിളിക്കും, അതിനുശേഷം നമ്മളൊന്നും കൊടുക്കൂല, അതെന്താണ്? അത് കളവാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി, ഇമാം സുഹ്രി റഹിമഹുല്ലാ പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മുനാഫിഖിന്റെ, കപട വിശ്വാസിയുടെ ഒരടയാളം എന്താണ്? അവൻ വാക്ക് പറഞ്ഞാൽ അവൻ വാക്ക് ലംഘിക്കും, വാക്ക് പറഞ്ഞാൽ പാലിക്കുകയില്ല. മൂന്നാമത്തെ അടയാളം എന്താണ്? ഇദാ ഖാസമ ഫജറ അവൻ തർക്കിക്കുകയാണെങ്കിൽ അവൻ സത്യം ഒഴിവാക്കിയിട്ട് ബാത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അവൻ തർക്കിക്കുകയാണെങ്കിൽ സത്യം ഒഴിവാക്കിയിട്ട് ബാത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കും മനഃപൂർവ്വം. ബാത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം പരിശ്രമിക്കും. നമ്മൾ ചില ആൾക്കാർ അങ്ങനെ കാണാറുണ്ടല്ലേ, ചില ആൾക്കാർ തർക്കിക്കാൻ വേണ്ടി ആരംഭിച്ചാൽ അവന്റെ ഭാഗത്ത് ന്യായമില്ല, അല്ലെങ്കിൽ അവന്റെ ഭാഗത്ത് ഹക്കില്ല എന്ന് കണ്ടാലും തർക്കത്തിൽ തോറ്റുകൊടുക്കാതിരിക്കാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കും. അവന്റെ വാദത്തിന് അവൻ പല കാര്യങ്ങളും ചേർക്കും, പല കാര്യങ്ങളും അതിനുവേണ്ടി അവൻ പറയും. അതൊരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ചേർന്നതല്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾക്കത് തിരുത്താം. അതായിരുന്നു നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. ചില കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല തിരുത്തി കൊടുത്തു. സഹാബികൾ ചില വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞു, മറ്റു സഹാബികൾ തിരുത്തി കൊടുത്തു. അതാണ് മുൻഗാമികളുടെ മാർഗം. പല ഇമാമുമാരുടെയും, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇമാം അബു മുഹമ്മദ് ഇബ്നു ഹസ്മിൻ റഹിമഹുല്ലാ ഒരു ദിവസം ഒരാളുമായിട്ട് ഒരു ഡിബേറ്റ് നടത്തി, ഒരു മുനാദറ നടത്തി. അതിൽ ഇബ്നു ഹസ്മ് റഹിമഹുല്ലയെ സംബന്ധിച്ച് പൊതുവെ പറയാറന്നെ എന്താണ്? ലിസാൻ ഇബ്നു ഹസ്മിൻ വസൈഫ് ഹജ്ജാജ് ഷഖീഖാൻ. ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ വാളും ഇബ്നു ഹസ്മിന്റെ നാവും പരസ്പരം സഹോദരന്മാരാണെന്ന് പറയാറുണ്ട്. കാരണം അത്രയും സ്ട്രോങ് ആയിരുന്നു ഇബ്നു ഹസ്മ് റഹിമഹുല്ലാ. ഇബ്നു ഹസ്മുമായിട്ട് ഒരാൾ മുനാദറ നടത്തി, അങ്ങനെ അദ്ദേഹം പരാജയപ്പെട്ടു. ഇബ്നു ഹസ്മ് റഹിമഹുല്ലാ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം പുസ്തകങ്ങളൊക്കെ നോക്കിയപ്പോൾ, കിതാബുകൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഭാഗത്തായിരുന്നു തെറ്റ്. അദ്ദേഹം സ്വീകരിച്ച നിലപാട് എന്താ? അദ്ദേഹവുമായി സംസാരിച്ച വ്യക്തിയെ തേടിപ്പിടിക്കുകയും അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഇബ്നു ഹസ്മ് റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, താങ്കൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? താങ്കൾ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഞാൻ ജയിച്ചുവെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹ്കമയിൽ, അവന്റെ കോടതിയിൽ ഞാൻ എന്ത് മറുപടിയാണ് സമർപ്പിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിജയിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. വിജയിക്കുക, ആൾക്കാരുടെ മുമ്പിൽ പേരും പ്രശസ്തിയും കയ്യടിയും ലഭിക്കുക എന്നുള്ളതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റിള, അവന്റെ വജ്ഹ്, അതെപ്പോഴും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖിന്റെ കൂട്ടത്തിൽ, ഹഖിന്റെ രൂപത്തിൽ നിൽക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാസമ ഫീ ബാത്തിലിൻ വഹുവ യഅലമുഹു ലം യസൽ ഫീ സഖത്തില്ലാഹ് സുബ്ഹാനഹു വതആല ഹത്താ യത്രുകഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ഹദീസുകളിൽ കാണാം, ആരെങ്കിലും അവൻ ബാത്തിലാണെന്ന് അസത്യത്തിലാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും തർക്കത്തിൽ തുടരുകയാണെങ്കിൽ, അവൻ അത് ഒഴിവാക്കുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോപത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബൈഹഖിയും അബൂദാവൂദും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം മുന്ദിരി റഹിമഹുല്ലാ ആ ഹദീസിന്റെ സനദ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണ്? ഒരാൾക്കറിയാം തർക്കിക്കുമ്പോൾ അയാൾ ബാത്തിലാണ്, വീണ്ടും അയാൾ തർക്കിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കോപം അവന്റെ മുകളിൽ വർഷിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാലാമത്തെ എന്താണ്? അവനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ അവൻ വഞ്ചന കാണിക്കും. അവനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടാൽ വഞ്ചന കാണിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്റാഇൽ പറഞ്ഞു, വഔഫു ബിൽ അഹ്ദ്, നിങ്ങൾ കരാർ ലംഘനം യാതൊരു കാരണവശാലും കാണിക്കാൻ പാടില്ല, നിങ്ങൾ കരാർ പൂർത്തീകരിക്കണം. ഇന്നൽ അഹ്ദ കാന മസ്ഊല, കാരണം നിങ്ങളുടെ കരാറിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കരാർ പൂർത്തീകരിക്കുക എന്നുള്ളത് അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. ആരെങ്കിലും പൂർത്തീകരിക്കാതിരുന്നാൽ അവനിൽ മുനാഫിഖിന്റെ ഒരു അടയാളമുണ്ട് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ഗാദിരിൻ ലിവാഉൻ യൗമൽ ഖിയാമത്തി യുഅറഫു ബിഹി. സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും ഹദീസ് കാണാം, കരാർ ലംഘനം കാണിക്കുന്ന ആൾക്കാർക്ക് അവസാന നാളിൽ ഒരു കൊടി കുത്തപ്പെടും, അവരറിയപ്പെടും പ്രത്യേകം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് കരാർ ലംഘിക്കുന്ന ആൾക്കാർ എന്ന മോശപ്പെട്ട ഒരു കൊടി അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളുമായിട്ട് കരാറുള്ള ആൾക്കാരെ യാതൊരു കാരണവശാലും ദ്രോഹിക്കാൻ പാടില്ല, അതും ഒരു ലംഘനത്തിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരിയിൽ ഹദീസ് വന്നതുപോലെ, മൻ ഖതല നഫ്സൻ മുആഹദൻ ബിഗൈരി ഹഖ്, അല്ലെങ്കിൽ മുആഹിദൻ ബിഗൈരി ഹഖ്ഹ ലം യറഹ് റായിഹത്തൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നമ്മളുമായിട്ട് കരാറിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയെ കൊല്ലുകയാണെങ്കിൽ അവൻ സ്വർഗത്തിന്റെ പരിമളം പോലും അവന് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കരാറ് പാലിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. നമ്മളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു മുശ്രിക്കാണെങ്കിൽ പോലും, അവിശ്വാസിയാണെങ്കിൽ പോലും, അവനുമായിട്ട് കരാറ് പാലിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം എന്തായിരുന്നു? അമാനത്തിൽ വഞ്ചന കാണിക്കുക, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ വഞ്ചന കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലാഹ യഅമുറുക്കും അൻ തുഅദ്ദു അമാനാതി ഇലാ അഹ്ലിഹ. അള്ളാഹു നമ്മോട് കൽപ്പിച്ച എന്താണ്? അമാനത്തുകൾ അതിന്റെ ആൾക്കാരിലേക്ക് എത്തിക്കാനാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു വസ്തു എന്റെ കയ്യിൽ അമാനത്തായി ലഭിച്ച ഒരാൾ നൽകി, അങ്ങനെയാണെങ്കിൽ അതിൽ അമാനത്ത് പൂർണ്ണമായിട്ട് പാലിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത് ഞാൻ അമാനത്ത് പാലിക്കാതിരുന്നാൽ മനഃപൂർവ്വം ഞാൻ കുറ്റക്കാരനാണ്, എന്നിൽ മുനാഫിഖിന്റെ അടയാളമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മുനാഫിഖിന്റെ അടയാളമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും നമ്മൾ അമാനത്ത് കാണിക്കാൻ പരിശ്രമിക്കുക, എല്ലാ കാര്യങ്ങളിലും. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ അമാനത്തു ഫിസ് സ്വലാ വൽ അമാനത്തു ഫിസ് സൗം വൽ അമാനത്തു ഫിൽ ഹദീസ് വഅശദ്ദു ദാലിക അൽ വദായിഉ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നമസ്കാരത്തിൽ നമ്മൾ അമാനത്ത് കാണിക്കണം, നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിക്കുക, നോമ്പിൽ നമ്മൾ അമാനത്ത് കാണിക്കണം, സംസാരത്തിൽ നമ്മൾ അമാനത്ത് കാണിക്കണം. ഏറ്റവും അധികം അമാനത്തിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ്? വേറൊരാൾക്കാരുടെ ഹക്ക്, വേറൊരാൾക്കാരുടെ വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അമാനത്ത് പൂർണ്ണമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മുൻഗാമികളായ സഹാബികൾ, അവർ വളരെയധികം പേടിച്ചിരുന്നൊരു കാര്യമാണിത്. അവരെ സംബന്ധിച്ചിടത്തോളം അമാനത്തിന്റെ വിഷയത്തിൽ അവർ ധാരാളം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അമാനത്ത് എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമായിട്ട് മുൻഗാമികളായ സഹാബികളും സലഫുകളും അത് കണ്ടിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും യാതൊരു തരത്തിലുള്ള ന്യൂനതയും കാണിക്കാൻ പാടില്ല. അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങൾ, സംസാരിച്ചാൽ കളവ് പറയുക, തർക്കിച്ചാൽ ഹക്കിൽ നിന്ന് മാറി സംസാരിക്കുക, അതേപോലെ തന്നെ ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ വിശ്വാസലംഘനം കാണിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കാതിരിക്കുക, അല്ലെങ്കിൽ അമാനത്തിൽ വഞ്ചന കാണിക്കുക, ഇതൊക്കെ മുനാഫിഖിന്റെ അടയാളമാണ്. ഇമാം ഹസൻ അൽ ബസ്വരി റഹിമഹുല്ലാ പറയുന്നു, മാ ഖാഫ അന്നിഫാഖ ഇല്ലാ മുഅ്മിൻ വലാ അമിനഹു ഇല്ലാ മുനാഫിഖ. ഹസൻ അൽ ബസ്വരി റഹിമഹുല്ലാ പറയുന്നു, നിഫാഖിന്റെ അടയാളം എപ്പോഴാരെ പേടിക്കുക? മുഅ്മിനീങ്ങളാണ്. കാരണം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആ ന്യൂനതകൾ വരുമോ എന്നൊരു പേടി അവർക്കുണ്ട്. മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം പേടി ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ വരൂല, എനിക്കൊന്നും പേടിക്കാനില്ല എന്നാരുടെയെങ്കിലും മനസ്സിൽ ചിന്ത വരുന്നുണ്ടെങ്കിൽ അറിയുക, അവന്റെ മനസ്സിൽ നിഫാഖ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളെപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ജുനുബനി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ വിഗ്രഹാരാധനയെ തൊട്ട് എന്നെയും എന്റെ സമുദായത്തെയും രക്ഷിക്കണം. മഹാനായ ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാ പറയുന്നു, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്? നമ്മളൊക്കെ എത്ര തവണ ദുആ ചെയ്യണം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു വിഷയം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. എപ്പോഴും സൽസ്വഭാവങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അബുൽ അതഹിയ വലിയ കവിയാണ്, അറിയപ്പെട്ട കവിയാണ്. അദ്ദേഹം പറയുന്നു, ലൈസ ദുനിയ ഇല്ല ബിദീനിൻ വലൈസ الدين الا مكارم الاخلاق انما المكر والخديعه في النار هما من خصال اهل النفاق.
ദേഹം പറയുന്നു, ഈ ദുനിയാവ് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾക്ക് നന്നായിട്ട് ഭംഗിയാക്കാൻ വേണ്ടി പറ്റുക? മകാരിമുൽ അഖ്ലാഖ്, സ്വൽ സ്വഭാവം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇന്നമൽ മക്റു വൽ ഖദീഅതു, തീർച്ചയായും കുതന്ത്രം കാണിക്കുക അല്ലെങ്കിൽ വഞ്ചന കാണിക്കുക അതൊക്കെ നരകത്തിലാണ്. ഹുമാ മിൻ ഖിസാലി അഹ്ലിൻ നിഫാഖി, അത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. വഞ്ചന കാണിക്കുക എന്നുള്ളതും കുതന്ത്രങ്ങൾ കാണിക്കുക എന്നുള്ളതും മുനാഫിഖീങ്ങളുടെ അടയാളമാണെന്ന് അബുൽ അതാഹിയ പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ പേടിക്കണം നമ്മുടെ അവസ്ഥ എന്താണ്. സഹാബത്തിന് ആ പേടിയുണ്ടായിരുന്നു. മുസ്നദുൽ ബസ്സാറിൽ കാണാം, അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ചില ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, ഇന്നാ നകൂനു ഇൻദക അലാ ഹാലിൻ ഐ മിനൽ ഈമാൻ ഫഇദാ ഫാറഖ്നാക കുന്നാ അലാ ഗൈരി, പ്രവാചകരെ താങ്കളുടെ അരികിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾക്കൊന്നും പേടിക്കാനില്ല. നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുന്നുണ്ട്, ദീനിനെ സംബന്ധിച്ച് ഓർക്കുന്നുണ്ട്, ഹറാമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. പക്ഷേ താങ്കളിൽ നിന്ന് വേറിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് പോയാൽ നമ്മൾക്ക് സമ്പത്തിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ വരുന്നു, ദുനിയാവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ വരുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ അൻതും വറബ്ബുക്കും, നിങ്ങളും നിങ്ങളുടെ റബ്ബുമായിട്ടുള്ള അവസ്ഥ എന്താണ്? ആ സമയത്ത് എന്താണ് നിങ്ങൾക്ക് റബ്ബിനെ സംബന്ധിച്ചുള്ള ചിന്ത? അവർ പറഞ്ഞു, അല്ലാഹു റബ്ബുനാ ഫിസ്സിർരി വൽ അലാനിയ, താങ്കളുടെ കൂടെയാണെങ്കിലും നമ്മുടെ കുടുംബത്തിനരികിലാണെങ്കിലും അള്ളാഹു നമ്മുടെ റബ്ബാണെന്ന പൂർണ്ണ ബോധം നമ്മുടെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാകുമുൻ നിഫാഖ്, എന്നാൽ അത് കാപഢ്യമല്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും സഹാബത്തിന്റെ കാപഢ്യമില്ല, ഒരു തുള്ളി പോലും അവരുടെ ജീവിതത്തിൽ കാപഢ്യമില്ല, ഒരു സംശയമില്ല. എന്നിട്ട് പോലും അവർ ആ വിഷയത്തിൽ പേടിച്ചിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പ്രവാചകന് പറഞ്ഞിട്ടുകൂടി അദ്ദേഹത്തിന്റെ കാപഢ്യം ഭയമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പേടി സദാസമയം ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് സദാസമയം നമ്മൾ കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുക. മോശമായ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വർജിച്ച് നല്ലൊരു മുഅ്മിനിന്റെ ജീവിതം നയിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ബാക്കിയുള്ള ആൾക്കാർക്ക് മാതൃകയാവുക. നമ്മുടെ ജീവിതത്തിൽ ആരോടും കളവ് പറയരുത്, ആരെയും വഞ്ചിക്കരുത്, ആരെയും മോശമായിട്ട് നമ്മൾ സംസാരിച്ച് ചിത്രീകരിക്കരുത് തുടങ്ങിയ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്തൊക്കെ സൽസ്വഭാവങ്ങളുണ്ടോ അതൊക്കെ മുറുകെ പിടിക്കുക. എന്തൊക്കെ മോശമായ കാര്യങ്ങളുണ്ടോ, അത് ചെറിയ വിഷയമാണെങ്കിൽ പോലും അതുകൊണ്ട് നമ്മൾക്ക് ദുനിയാവിൽ ഒരു നന്മയുണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ചെയ്യരുത്. നന്മയായ ഒന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് വിലക്കിയിട്ടില്ല, തിന്മയായത് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയത് എന്നൊരു പൂർണ്ണ ബോധത്തോടുകൂടി നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. മുനാഫിഖിന്റെ അടയാളം ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സൽ സ്വഭാവങ്ങൾ കൊണ്ട് ജീവിതം നിറയ്ക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ സ്നേഹിക്കുവാനും ആ പ്രവാചകന്റെ പേരിൽ കൂടുതൽ സലാത്തുകൾ അധികരിപ്പിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചുള്ള ബോധം സദാസമയം മനസ്സിലുണ്ടാക്കാനും ഏത് തമാശയുടെ സാഹചര്യത്തിലാണെങ്കിലും ഏത് ആനന്ദത്തിന്റെ സന്ദർഭത്തിലാണെങ്കിലും അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രീതിയിൽ പൂർണ്ണമായി അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ജീവിക്കാൻ ആ രീതിയിലുള്ള തൗഫീഖ് നൽകട്ടെ. സദാസമയം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ആ നിയത്ത് മാത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം, നന്മ ചെയ്യാനുള്ള നിയത്ത്. അതുകൊണ്ടാണ് സലഫുകൾ എന്ത് പറയാറുള്ളത്? അന്നിയത്തു അബ്ലഗു ലിൽ മുഅ്മിനി മിനൽ അമൽ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിയത്ത് എന്നുള്ളത് ഒരുപക്ഷെ അമലിനേക്കാളും നല്ലതായിരിക്കും. കാരണം എപ്പോഴും നമ്മുടെ മനസ്സിൽ നന്മ മാത്രം നിയത്ത് വെക്കുക, നന്മ മാത്രം. ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് ഖൈർ ഉദ്ദേശിക്കുക, ഒരാൾ ഒരാളോട് ഒരാൾക്ക് വേണ്ടി പരിശ്രമിക്കുക, അയാൾക്ക് ഹൈർ ഉദ്ദേശിക്കുക, അതല്ലാതെ ഒരാൾക്കും തിന്മ ഉണ്ടാവണമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ആരാണെങ്കിലും ഏത് മതത്തിന്റെ അനുയായി ആണെങ്കിലും അദ്ദേഹത്തിന് തിന്മ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. മറിച്ച് അവർക്കൊക്കെ അള്ളാഹു ഹിദായത്ത് കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കുക, അതല്ലാതെ ആൾക്കാരെ മോശമായിട്ട് കാണാനോ മോശമായി ചിത്രീകരിക്കാനോ നമ്മൾ പാടുപെടാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറ് മുറുകെ പിടിക്കുവാനും ഖൈറിലായിക്കൊണ്ട് ജീവിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.